2020 December 27 ഞായർ വാരാന്ത്യ കൗമുദി സിനിമാ പേജിൽ നിന്ന് രാമചന്ദ്ര ബാബു എക്സ്റ്റിങ്ക്ട് ബേർഡ്. പ്രശസ്ത ക്യാമറാമാൻ രാമചന്ദ്ര ബാബു വീട പറഞ്ഞിട്ട് ഒരു വർഷം. ഫീച്ചർ തയ്യാറാക്കിയത് ജിതേഷ് ദാമോദർ. സിനിമാറ്റോഗ്രാഫിക്ക് മലയാള സിനിമയിൽ മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ചിരുന്ന കാലം. സിനിമ ചിത്രീകരിക്കുന്ന ഇടത്തിൽ അന്ന് ക്യാമറാമാനും ക്യാമറയുമായിരുന്നു താരം. ക്യാമറാമാൻ സെറ്റിലേക്ക് വന്നെത്തിയാൽ സെറ്റിലെ മുഴുവൻ പേരും എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കും. അതാണ് ക്യാമറാമാന്റെ കരുത്ത്. അയാളാണ് സിനിമ ആദ്യമായി കാണുന്നത്. ക്യാമറയ്ക്കൊപ്പം അന്ന് ക്യാമറാമാനെയും പൂജ ചെയ്യും. ക്യാമറയെ ഭക്ത്യാദയപൂർവ്വം തൊഴുതു നിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് രാമചന്ദ്ര ബാബു എന്ന ക്യാമറാമാന്റെ രംഗപ്രവേശം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ, ഡിജിറ്റൽ മലയാള സിനിമയുടെ വിപ്ലവകരമായ മൂന്ന് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും രാമചന്ദ്ര ബാബു ഈ യുഗത്തിന്റെ ചുക്കാനിൽ കയ്യും കണ്ണും എപ്പോഴും കൊരുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ ജോൺ അബ്രഹാമിനോടൊപ്പം തുടങ്ങിയ വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ എന്ന സിനിമയും കെ ജി ജോർജിന്റെ സ്വപ്നാടനവും എം ടിയുടെ നിർമാല്യവും വെള്ളിത്തിരയിൽ കറുപ്പും വെള്ളയും കൊണ്ട് ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചു. രാമു കാര്യാട്ടിന്റെ ദ്വീപിലും ജിജോയുടെ പടയോട്ടത്തിലേക്കും എത്തുമ്പോൾ കളറിന്റെ മാസ്മരിക ഭാവങ്ങൾ കൈവരും. 70mm എന്ന സാങ്കേതിക വിദ്യ പടയോട്ടത്തിലൂടെ മലയാള സിനിമയ്ക്ക് നവ്യാനുഭവമാക്കിയതിൽ രാമചന്ദ്ര ബാബുവിന്റെ ഉൾക്കരുത്തുമുണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തുടങ്ങിയത് തന്നെ പരീക്ഷണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു. ജോൺ അബ്രഹാമിന്റെ വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ സിനിമയുടെ ചിത്രീകരണം ഉദാഹരണം. തമിഴ്നാട് ടി നഗറിലെ CIT കോളനിയിലായിരുന്നു അദ്ദേഹം ആദ്യമായി ക്യാമറ ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ഷോട്ട്. ജയഭാരതി അന്ന് പൊന്നും വിലയുള്ള താരമാണ്. അതീവ ശ്രദ്ധയോടെ രാമചന്ദ്ര ബാബുവിന്റെ ക്യാമറ ജയഭാരതിയെ ഒപ്പിയെടുത്തു. പക്ഷെ പിന്നീടാണ് പുകിലുണ്ടായത്. നവാഗത ഛായാഗ്രഹനായ ആൾ തന്റെ മുഖത്തേക്ക് നേരിട്ട് ലൈറ്റ് തെളിയിച്ചില്ല എന്ന് ജയഭാരതി. ലൈറ്റുകൾ മുഴുവൻ വൈറ്റ് ബോർഡിലും ചുമരിലുമാണ് ബൌൺസ് ചെയ്തത്. അതിനാൽ പ്രകാശം നേരിട്ട് മുഖത്ത് വീണില്ല. പിന്നെ തന്റെ മുഖമെങ്ങനെ ഭംഗിയിൽ വെള്ളിത്തിരയിൽ തെളിയും? ജയഭാരതിയുടെ ആക്ഷേപത്തിൽ നിർമ്മാതാവ് മിന്നലും ഒന്നുലഞ്ഞു. തൊട്ടടുത്ത ദിവസം വിജയവാഹിനി ലാബിൽ നിന്നും ലബോറട്ടറി ചീഫ് സെൻഗുപ്ത രാമചന്ദ്ര ബാബുവിനെ വിളിപ്പിച്ചു. ഷൂട്ടും പ്രോസസ്സും ചെയ്ത് ഒന്നുമില്ലാത്ത ഒരു ഫിലിം സ്ട്രിപ്പ് കാണിച്ചു കൊടുത്തിട്ട് നിസ്സഹായനായി ക്യാമറമാന്റെ മുഖത്ത് നോക്കിയിരുന്നു. രാമചന്ദ്ര ബാബുവിന് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി. എക്സ്പോസ് ചെയ്ത ഫിലിം ഇപ്പോഴുള്ള രീതിയിൽ നിന്ന് മാറ്റി പ്രോസസ് ചെയ്യണം. രാമചന്ദ്ര ബാബു തുറന്നടിച്ചു. ഇത് കേട്ട ഗുപ്ത ആശ്ചര്യപ്പെട്ടു. നിലവിലെ രീതി മൊത്തം പൊളിച്ചെടുക്കണമെന്നാണോ ഈ പുതിയ പയ്യൻ പറയുന്നത്? ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഫിലിമിൽ ലാബ് ടെസ്റ്റിനായി ക്ലോസപ്പ് ആണ് സാധാരണ എടുക്കാറുള്ളത്. അതിനു പകരം ഗ്രേ ചാർട്ടിനനുസരിച്ച് പ്രോസസ് ചെയ്താൽ മതിയെന്ന് രാമചന്ദ്ര ബാബു. ഇതാണ് ശരിയായ വഴിയെന്ന് ഗുപ്തയ്ക്ക് മനസ്സിലായി. നിലവിലുള്ള സമ്പ്രദായം മാറ്റിയാൽ ഇവിടുത്തെ ജീവനക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും അതിനാൽ പഴയ രീതി തുടരാൻ അനുവദിക്കണമെന്നും സൗഹാർദ്ദപൂർവ്വം ഗുപ്ത ആവശ്യപ്പെട്ടു. ബൌൺസ് ചെയ്യുന്ന രീതിയിൽ പ്രകാശവിന്യാസം നടത്തിയതിനാൽ നെഗറ്റീവ് മികച്ച ഫലം നൽകി. സംവിധായകനും നിർമ്മാതാവും ആഹ്ലാദിച്ചു. പിന്നീട് സിനിമ കണ്ട ജയഭാരതി പുതിയ പരീക്ഷണം തന്റെ മുഖത്തിന് പുതിയ ചാരുത വരുത്തിയതായി പറഞ്ഞ് രാമചന്ദ്ര ബാബുവിനെ അഭിനന്ദിച്ചു. രാമചന്ദ്ര ബാബുവിന്റെ ആദ്യ കളർ ചിത്രമായ ദ്വീപിൽ ഒരു ക്ലാസ് മുറി ചിത്രീകരിച്ച രീതിയുണ്ട്. ദ്വീപിൽ ലൈറ്റ് സംവിധാനമില്ലാത്തതിനാൽ ആവശ്യമായ പ്രകാശം ഇന്റീരിയറിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തുണിയും ജനൽ ഭാഗത്ത് റിഫ്ലക്ടറും കെട്ടി സൂര്യനെ അകത്തേക്ക് ക്ഷണിച്ചു വരുത്തി. അന്ന് സ്ലോ സ്പീഡ് ഫിലിമായിരുന്നു. അക്കാലത്ത് വളരെ ശ്രമകരമാണ് കളർ ഫിലിം പ്രോസസ്സിംഗ്. ഓരോ ഷോട്ടിന്റെയും രണ്ട് ഫ്രെയിം വീതം കൂട്ടിയോജിപ്പിച്ച് ഒരു ക്ലിപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ചിത്രത്തിന്റെ മുഴുവൻ ഷോട്ടുകളുടെയും രണ്ട് വീതം ഫ്രെയിം എടുത്ത് ക്ലിപ്പ് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടേറിയ പരിപാടിയാണ്. ഈ ക്ലിപ്പ് പ്രിന്റ് ചെയ്യും. ഈ പ്രിന്റ് നോക്കിയാണ് ഓരോ ഷോട്ടിന്റെയും കളർ ഇക്വാളിറ്റി കണക്കാക്കുന്നത്. ഇതിനെ ലില്ലി പ്രിന്റ് എന്നാണ് വിളിക്കുക. ഇത് കറക്റ്റ് ചെയ്ത് വീണ്ടും പ്രിന്റ് ചെയ്യും. നിശ്ചയിച്ച പ്രകാരമുള്ള കളറാണ് കിട്ടിയതെന്ന് ഉറപ്പായാൽ മാത്രമേ ഫൈനൽ പ്രിന്റിംഗ് നടക്കൂ. 15 ദിവസത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് അന്ന് രാമചന്ദ്ര ബാബു ഈ പ്രക്രിയ പൂർത്തിയാക്കിയത്. മലയാളത്തിന്റെ ആദ്യ 70mm ചിത്രമായ പടയോട്ടത്തിന്റെ ചിത്രീകരണത്തിലും രാമചന്ദ്ര ബാബു മാജിക് തെളിഞ്ഞു നിന്നു. അക്കാലത്ത് 70mm ചെയ്യാനുള്ള ക്യാമറ ലോകത്ത് തന്നെ 10-ൽ താഴെയേ ഉള്ളൂ. 65mm ആണ് നെഗറ്റീവ് വിഡ്ത്. മാഗ്നറ്റിക് സൗണ്ട് ട്രാക്ക് കൂടി ചേരുമ്പോൾ 70mm. ഫിലിമിൽ ആകെ 6 ട്രാക്കാണ്. ഫിലിമിന്റെ ചെലവ് താങ്ങാൻ പറ്റുന്നതിലും അധികം. മാത്രമല്ല പ്രോസസ്സിംഗ് സംവിധാനം ലണ്ടനിൽ മാത്രമേയുള്ളൂ. ഈ ശ്രമം ഉപേക്ഷിച്ച് 35mm സിനിമാസ്കോപ്പിൽ ചിത്രീകരിച്ച് ബ്ലോ അപ്പ് ചെയ്ത് 70mm മാറ്റാമെന്ന് തീരുമാനിച്ചു. മദ്രാസിലെ പ്രസാദ് ലാബിൽ 70mm പ്രിന്റിംഗ് മെഷീനും റെക്കോർഡിംഗ് തിയേറ്ററും സ്ഥാപിച്ചു. പക്ഷേ ബ്ലോ അപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുണമേന്മയുള്ള ലെൻസും ഗ്രെയിൻസ് കുറഞ്ഞതും സ്ലോ സ്പീഡ് ഫിലിമും ഉപയോഗിക്കണം. ക്യാമറയും ഫിലിമും ടെസ്റ്റ് ചെയ്തു. ബ്ലോ അപ്പ് പ്രിന്റ് വലിയ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്തു. ലെൻസുകൾ വളരെ ഷാർപ്പെന്ന് ഉറപ്പുവരുത്തി. ഇന്റീരിയറും എക്സ്റ്റീരിയറും ലോ ലൈറ്റിലും ഹൈലൈറ്റിലും ഫിലിമിൽ എക്സ്പോസ് ചെയ്തു. നെഗറ്റീവ് നോക്കി ഡെപ്ത് നിശ്ചയിച്ചു. 1982 മികച്ച ചിത്രങ്ങളായ യവനികയ്ക്കും മർമരത്തിനും പടയോട്ടത്തിനും ഛായാഗ്രഹണം ഒരുക്കിയ രാമചന്ദ്ര ബാബുവിനെ അവാർഡ് കമ്മിറ്റി കണ്ടില്ലെന്ന് നടിച്ചു. എന്തായാലും കാണികൾക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു പടയോട്ടം. വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങിയ പടയോട്ടത്തെ പറ്റി ഇന്ത്യ മുഴുവൻ സംസാരിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബി എന്നീ 6 ഭാഷകളിലടക്കം 135 സിനിമകൾക്ക് ഛായാഗ്രഹണം ചെയ്ത രാമചന്ദ്ര ബാബു വ്യത്യസ്തരായ 70 സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ PG വിശ്വംഭരനൊപ്പമാണ്, 13 സിനിമകൾ. KG ജോർജ്, IV ശശി എന്നിവരുമായി 10 വീതവും ഭരതന്റെ കൂടെ 7 സിനിമകളും. 15 സിനിമകൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്. IV ശശി സംവിധാനം ചെയ്ത മലയാള സിനിമ അവളുടെ രാവുകളുടെ ഹിന്ദി പതിപ്പായ പതിത, തെലുങ്കിൽ രജനീകാന്തിന്റെ ആദ്യകാല സിനിമ തൊലിരേ ഗെടിചിന്തി, ഇംഗ്ലീഷിൽ ബിയോണ്ട് ദി സോൾ, പൈറേറ്റ്സ് ബ്ലഡ്, അറബിയിൽ അൽബും. ഒമാൻ രാജ്യത്തിന്റെ ആദ്യ സിനിമയായിരുന്നു അൽബും. ഖാലിദ് അൽ സജ്ജാരി എന്ന ഒമാൻ ടെലിവിഷന്റെ പ്രതിനിധിയായിരുന്നു സംവിധായകൻ. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളുടെയും ആദ്യാഭിനയം രാമചന്ദ്ര ബാബുവിന്റെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. നിർമാലയത്തിൽ വന്ന സുകുമാരനും രവിമേനോനും, രതിനിർവേദത്തിൽ കൃഷ്ണചന്ദ്രൻ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലൂടെ മമ്മൂട്ടിയും, നിദ്രയിലൂടെ വിജയ് മേനോനും ശാന്തികൃഷ്ണയും, ഒരു വടക്കൻ വീരഗാഥയിലൂടെ ജോ മോളും വിനീത് കുമാറും, സമുദായത്തിലെ കലാഭവൻ മണിയും പിന്നീട് സല്ലാപത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്തു. മഞ്ജു വാര്യർ മോഹന്റെ സാക്ഷ്യത്തിലൂടെയാണ് വന്നതെങ്കിലും സല്ലാപത്തിലൂടെയാണ് തിളങ്ങുന്ന താരമായത്. മയൂഖത്തിലൂടെ സൈജു കുറുപ്പ്, മമത എന്നിവരും രാമചന്ദ്ര ബാബുവിന്റെ ക്യാമറ കണ്ണിലൂടെയാണ് അഭ്രപാളിയിലേക്ക് പിറന്നു വീണത്. പടയോട്ടം ചെയ്യുന്ന സമയത്ത് രാമചന്ദ്ര ബാബു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ശ്രമിച്ചു. നിർമ്മാതാവ് VBK മേനോനാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത്. പ്രിയദർശന്റെ ഒരു കഥ തിരഞ്ഞെടുത്തു. പക്ഷെ പിന്നീട് മേനോൻ സാമ്പത്തികമായി തകർന്നതിനാൽ ആ പ്രോജക്ട് നടന്നില്ല. വർഷങ്ങൾക്ക് ശേഷം സംവിധായകനായി മാറിയ പ്രിയദർശൻ ആ തിരക്കഥ സിനിമയാക്കാനുള്ള അനുവാദത്തിനായി രാമചന്ദ്ര ബാബുവിനെ സമീപിച്ചു. അദ്ദേഹം VBK മേനോനെ കാണാൻ പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയ ചിത്രമാണ് 1-ാം കുന്നിൽ ഓരടിക്കുന്നിൽ. കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 3D സിനിമ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആരംഭിച്ച പ്രൊഫസർ ഡിങ്കൻ എന്ന സിനിമ പൂർത്തിയാക്കും മുൻപ് അദ്ദേഹം യാത്രയായി. വർഷങ്ങൾക്ക് ശേഷം തന്റെ സിനിമാ അനുഭവങ്ങൾ പുസ്തകമാക്കി ഇറക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹവുമായി സംസാരിച്ച് ദീർഘമായ ഇന്റർവ്യൂ നടത്തിയത്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 40 ചിത്രങ്ങളിലൂടെയാണ് സെല്ലിലോയിഡ് സ്വപ്നാടകൻ എന്ന പുസ്തകം കടന്നുപോകുന്നത്. ഡിങ്കന്റെ ചിത്രീകരണ ഇടവേളയിൽ തന്റെ 2-ാമത്തെ സിനിമയുടെ വർക്കുകൾ അദ്ദേഹം ആരംഭിച്ചിരുന്നു. എക്സ്റ്റിങ്ക്ട് ബേർഡ് എന്ന വ്യത്യസ്ത പേരിൽ ഒരു പീരിയോഡിക്കൽ സ്റ്റോറി. രചനയും സംവിധാനവും അദ്ദേഹം തന്നെ. പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ കാണാൻ പോയതായിരുന്നു അദ്ദേഹം. പക്ഷേ ചിത്രത്തിന്റെ പേര് പോലെ അറം പറ്റി. എക്സ്റ്റിങ്ക്ട് ബേർഡ് എന്നാൽ വംശനാശം സംഭവിച്ച പക്ഷി. രാമചന്ദ്ര ബാബുവും അതുപോലെയൊരു പക്ഷിയാണ്. രാമചന്ദ്ര ബാബുവിന്റെ സിനിമാ ജീവിതം പറയുന്ന സെല്ലുലോയിഡ് സ്വപ്നാടകൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ലേഖകൻ.